2020 ജൂൺ 14 ഞായർ വാരാന്ത്യകൗമുദിയുടെ 3-ാം പേജിൽ പ്രസിദ്ധീകരിച്ച യാത്രാവിവരണം. ചരിത്രത്തിന്റെ ക്രൂരമുഖം, ഓഷ്വിറ്റ്സ്. തയ്യാറാക്കിയത് കൃഷ്ണകുമാർ ശശിധരൻ. ചരിത്രത്തിൽ ഇനിയും നീതി കിട്ടാത്ത ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവനു വേണ്ടി പരക്കം പാഞ്ഞ് പിടഞ്ഞു മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ഇന്നും അവിടെ എത്തുന്ന സന്ദർശകർക്കായി അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനു വേണ്ടി ഞങ്ങളെ കൊന്നു? ഭൂതകാലം വിസ്മരിക്കുന്നവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ജോർജ് സാന്റായാനയുടെ വാക്കുകളാണ് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന് മുന്നിൽ ബസ് ഇറങ്ങിയപ്പോൾ മനസ്സിൽ തെളിഞ്ഞത്. വളരെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെയും തയ്യാറെടുപ്പിന്റെയും പരിസമാപ്തിയാണ് ഇന്ന്. സ്കൂൾ കാലഘട്ടം മുതൽ കേട്ടു പരിചയിച്ച 2-ാം ലോകമഹായുദ്ധം, ഹിറ്റ്ലറുടെ ജൂതവംശ നിർമ്മാർജ്ജനത്തിന്റെ കഥകൾ, അതിശോക്തിപരമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ക്രൂരതയുടെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്മാരകം, ഇങ്ങനെ മനസ്സിൽ മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു. ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി നേരത്തെയും യൂറോപ്പ് സന്ദർശിച്ചിരുന്നെങ്കിലും പോളണ്ടിലെ ഓഷ്വിറ്റ്സിലേക്ക് പോയിരുന്നില്ല. ആ കുറവ് നികത്തണമെന്ന ആഗ്രഹവുമായാണ് ഇത്തവണ യൂറോപ്പിലേക്ക് വിമാനം കയറിയത്. ഡെൻമാർക്കിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസ്, അതിനുശേഷം പോളണ്ടിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ക്രാക്കോ എന്ന പോളിഷ് നഗരത്തിലേക്ക്. 16 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ബസ് യാത്രയാണ് ഡെൻമാർക്കിൽ നിന്ന് പോളണ്ടിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണ് ക്രാക്കോ. ലോകയുദ്ധകാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നാട് കടത്തുന്ന ജൂതന്മാരുടെ ഒരു കളക്ഷൻ പോയിന്റായിരുന്നു ഇവിടം. ആ കറുത്ത അധ്യായങ്ങൾക്കിടെ തന്നെ ആയിരക്കണക്കിന് ജൂതന്മാരുടെ ജീവൻ രക്ഷിച്ച ഓസ്കാർ ഷിൻലർ എന്ന മനുഷ്യസ്നേഹിയായ ജർമ്മൻ വ്യവസായിയുടെ ഫാക്ടറി ഉണ്ടായിരുന്ന ഒരു പട്ടണമായി ഇതിനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ക്രാക്കോ ബസ് സ്റ്റേഷനിൽ നിന്ന് ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്ക് ഒരു ബസ് ടിക്കറ്റ് തരപ്പെടുത്തി. 3 യൂറോ ആണ് ബസ് ചാർജ്. ഏകദേശം 1 മണിക്കൂർ യാത്ര. പുലർച്ചെ അതിരാവിലെ തന്നെ ബസ് സ്റ്റേഷനിലെത്തി. കൂടെ യാത്രകളിലെ സന്തത സഹചാരിയായ ഭാര്യയുമുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് അതികഠിനമായ തണുപ്പാണ് പോളണ്ടിൽ. നഗരവെളിച്ചവും പിന്നിട്ടാണ് യാത്ര. തീരെ ചെറിയൊരു പട്ടണമാണ് ഓഷ്വിറ്റ്സ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ചരിത്രത്തിലോ ടൂറിസ്റ്റ് മാപ്പിലോ സ്ഥാനം പിടിക്കാൻ സാധ്യതയില്ലാത്ത അപ്രധാനമായ ഒരു ചെറുപട്ടണം. 9 മണിയോടെ ക്യാമ്പിന്റെ പ്രവേശന കവാടത്തിൽ യാത്ര അവസാനിച്ചു. പ്രവേശനം സൗജന്യമാണ്. എന്നാലും നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായും 3 ക്യാമ്പുകളുടെ ഒരു കളക്റ്റീവ് വിളിപ്പേരാണ്. അതിൽ 1-ാമത്തെ ക്യാമ്പായ ഓഷ്വിറ്റ്സ് 1-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു പോളിഷ് പട്ടാള ബാരക് ആയിരുന്നു ഈ ക്യാമ്പ്. ജർമ്മൻ അധിനിവേശത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ജർമ്മൻ പട്ടാളക്കാർ ഈ ക്യാമ്പ് ഏറ്റെടുത്ത് അതിനെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റി. ഡിസംബർ മാസത്തെ നരച്ച കാലാവസ്ഥയായിരുന്നു. മരങ്ങൾ ഇലപൊഴിച്ചു നിൽക്കുന്നു. ജനത്തിരക്കുണ്ടെങ്കിലും സൂചി വീണാൽ കേൾക്കാൻ പാകത്തിനുള്ള നിശബ്ദത. ഒരു പട്ടാള ബാരക് ആയതിനാലാവണം. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച നിരനിരയായി സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കുകളാണ്. 1 കിലോമീറ്റർ നീളവും ഏകദേശം 400 മീറ്റർ വീതിയും ഉണ്ടാകും. ഓഷ്വിറ്റ്സ് 1 ക്യാമ്പിന് എത്രയോ നിരപരാധികളുടെ ഒടുങ്ങാത്ത വേദനകളുടെയും കണ്ണീരിന്റെയും കഥകൾ ഈ ചുമരുകൾക്ക് പറയാനുണ്ടാകും. 1940 മെയ് മാസത്തിൽ 20 തടവുകാരുടെ വരവോടെ ഓഷ്വിറ്റ്സ് 1 ക്യാമ്പിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി തുടങ്ങി. തുടർന്ന് ജൂൺ മാസത്തിൽ 728 തടവുകാരുടെ വരവോടെ എല്ലാ അർത്ഥത്തിലും ക്യാമ്പ് പ്രവർത്തന നിരതമായി. ജൂതന്മാർക്ക് പുറമെ കത്തോലിക്ക പാതിരിമാർ, രാഷ്ട്രീയ തടവുകാർ, അങ്ങനെ പല തടവുകാരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെ ഗ്യാസ് ചാമ്പറുകളുടെ നിർമ്മാണവും തുടങ്ങി. അധികം വൈകാതെ 340 ശവശരീരങ്ങൾ ദഹിപ്പിക്കാൻ ശേഷിയുള്ള 3 ഓവനുകളും സ്ഥാപിക്കുകയുണ്ടായി. ഇതിലൊന്ന് കേടുപാട് കൂടാതെ ഇപ്പോഴും ഒരു സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ജോലി ചെയ്യാൻ ശേഷിയില്ലാത്ത തടവുകാരെ ക്യാമ്പിലെത്തിയ ഉടനെ ഗ്യാസ് ചാമ്പറിലേക്ക് അയക്കുന്നതാണ് പതിവ്. അങ്ങേയറ്റം മനസ്സുമരവിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗ്യാസ് ചാമ്പറിലേത്. നിങ്ങൾ നിൽക്കുന്നത് അനേകായിരം മനുഷ്യർ പിടഞ്ഞു മരിച്ച ഒരു സ്ഥാനത്താണ്. ആയതിനാൽ ആ ആത്മാക്കളോടുള്ള ബഹുമാനാർത്ഥം നിശബ്ദത പാലിക്കുക. ഈ അർത്ഥം വരുന്ന ഒരു അറിയിപ്പ് ഗ്യാസ് ചാമ്പറിന്റെ കവാടത്തിലുണ്ട്. അണുനശീകരണ കുളി എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഓരോ ബാച്ച് തടവുകാരെയും ഗ്യാസ് ചാമ്പറിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ അവരെ വിവസ്ത്രരാക്കുകയും കയ്യിൽ കരുതിയിട്ടുള്ള സാധനങ്ങൾ അക്കമിട്ട് രസീത് നൽകുകയും ചെയ്യും. വായു പോലും ഉള്ളിൽ കടക്കാത്ത കോൺക്രീറ്റ് തീർത്ത ഒരു ഇരുട്ടറ. പ്രധാന കവാടത്തിനുള്ളിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വാതിലടയ്ക്കും. വാതിൽ കൊട്ടി അടക്കപ്പെട്ടു കഴിഞ്ഞാൽ മുകളിലുള്ള ഒരു സുഷിരത്തിൽ കൂടെ സൈക്ലോൺ ബി എന്ന മാരകമായ വിഷവാതകം പുറപ്പെടുവിക്കുന്നു. ഉള്ളിൽ നടക്കുന്ന ഈ പ്രക്രിയ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കാൻ ക്യാമ്പ് ഗാർഡിൽ ഒരാൾ ചില്ലുജാലകത്തിലൂടെ വീക്ഷിക്കുന്നുണ്ടാവും. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് മരണം അവസാനത്തെ ഇരിയെയും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രധാന വാതിൽ തുറക്കും. സോൻ കമാൻഡോ എന്ന് പേരിട്ട് വിളിക്കുന്ന തടവുകാരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക വിഭാഗം ഉള്ളിൽ പ്രവേശിച്ച് ജീവനറ്റ ശരീരങ്ങളെ ഓവനിൽ വെച്ച് ദഹിപ്പിക്കുന്നു. ഗ്യാസ് ചേംബറിന്റെ തൊട്ടു പിന്നിൽ തന്നെയാണ് കഴുമരം. യുദ്ധാനന്തരം ക്യാമ്പ് കമാൻഡർ ആയിരുന്ന റുഡോൾഫ് ഹെസ് എന്ന നാസി ഉദ്യോഗസ്ഥനെ ഇതേ കഴുമരത്തിൽ പോളിഷ് സുപ്രീം നാഷണൽ ട്രിബ്യൂണലിന്റെ വിചാരണയ്ക്ക് ശേഷം 1947 തൂക്കിലേറ്റി എന്ന ബോർഡ് അവിടെയുണ്ട്. ഇവിടെ മരണപ്പെട്ട അനേകായിരം ജന്മങ്ങളുടെ ആത്മാക്കൾക്ക് ലഭിച്ച ഒരേയൊരു നീതിയാണിത്. ഗ്യാസ് ചേംബറിന്റെ മനസ്സും അടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട മറ്റ് ബ്ലോക്കുകൾ സന്ദർശിക്കുകയുണ്ടായി. ബ്ലോക്ക് 20 എന്ന് അറിയപ്പെടുന്നതാണ് ഹോസ്പിറ്റൽ ബ്ലോക്ക്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ രോഗം ബാധിച്ച തടവുകാരെ മരുന്ന് കുത്തിവെച്ച് കൊന്നിരുന്നു അവിടെ. 121 സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഇപ്രകാരം ഒറ്റ ദിവസം കൊന്നുകൊണ്ടായിരുന്നു ബ്ലോക്ക് 20 ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ ആ കൂട്ടക്കൊലയിൽ പങ്കാളികളായി. ഇവിടെ മരണപ്പെട്ട ജൂതന്മാരുടെയും മറ്റനേകം തടവുകാരുടെയും സ്വകാര്യ സമ്പാദ്യങ്ങൾ കൊള്ളയടിക്കുക എന്ന ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അവരുടെ വസ്തുക്കൾ കൂമ്പാരം പോലെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാനിടയായി. കുന്നോളം വരുന്ന ഷൂ, കണ്ണട, ഫോട്ടോകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ പലതും. കുഞ്ഞുടുപ്പുകളുടെ ഒരു കൂമ്പാരം കാണുമ്പോൾ മനുഷ്യനാണ് പ്രപഞ്ചം കണ്ടതിൽ ഏറ്റവും ക്രൂരനെന്ന് ബോധ്യപ്പെടും. ഇടനാഴികൾ മുഴുവൻ വികാരമില്ലാതെ തുറച്ചു നോക്കുന്ന 100 കണക്കിന് മനുഷ്യരുടെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആദ്യകാലത്ത് ക്യാമ്പിലെത്തിയിരുന്ന തടവുകാരുടെ ഫോട്ടോകൾ എടുത്തു സൂക്ഷിക്കുമായിരുന്നു. ബ്ലോക്ക് 11 ഡെത്ത് ബ്ലോക്ക് അഥവാ മരണ ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. പേരുപോലെ തന്നെ കൊടിയ മർദ്ദന പീഡന മുറകൾക്ക് സാക്ഷ്യം വഹിച്ച ഇടം. തടവുകാരുടെ യൂണിഫോം പ്രദർശിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ബ്ലോക്കിലാണ്. തണുപ്പും ഉള്ളുപൊള്ളിക്കുന്ന കാഴ്ചകളും കണ്ട് അപ്പോഴേക്കും ഏറെക്കുറെ മനസ്സ് മരവിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ യാത്ര പൂർത്തിയാക്കണമെങ്കിൽ ഒരു സന്ദർശനം കൂടി നടത്തേണ്ടതുണ്ട്. ഓഷ്വിറ്റ്സ് 2 എന്ന വിപുലമായ അനുബന്ധ ക്യാമ്പ്. ഏകദേശം 3 കിലോമീറ്റർ മാറിയുള്ള ഈ ക്യാമ്പിലേക്ക് മ്യൂസിയം അധികൃതർ ഒരു ഷട്ടിൽ ബസ് സർവീസ് നടത്തുന്നുണ്ട്. തലവൻ ഹൈൻഡി ഹിംലറുടെ 1941 സന്ദർശനത്തോടെയാണ് ഒരു അനുബന്ധ ക്യാമ്പ് എന്ന ആശയമുണ്ടായത്. 89 ലക്ഷം ജർമ്മൻ മാർക്ക് ബജറ്റിൽ ആരംഭിച്ച ക്യാമ്പിൽ ഒരേ സമയം 97,000 തടവുകാരെ പാർപ്പിക്കാമായിരുന്നു. 550 പേരെ പാർപ്പിക്കാൻ പ്രാപ്തിയുള്ള 174 ബാരക്കുകളായിരുന്നു ആദ്യ വിഭാവനം ചെയ്തിരുന്നതെങ്കിലും പിന്നീട് ഒരു ബാരക്കിൽ 750 പേർ എന്ന കണക്കിലേക്ക് മാറി. അങ്ങനെ ഒരേ സമയം 125,000 പേരെ കുത്തിനിറക്കുക എന്നതായി ക്യാമ്പിന്റെ ധർമ്മം. ഒരു സാധാരണ മനുഷ്യന് ജീവനും ആരോഗ്യവും നിലനിർത്താൻ ആവശ്യമായ കലോറിയുടെ 1/4 മാത്രം ഭക്ഷണമായിരുന്നു അവിടെ ലഭിച്ചിരുന്നത്. 12 മണിക്കൂറോ അധികമോ ആയിരുന്നു ജോലിക്രമം. 15 മിനിറ്റ് ബസ് യാത്രയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. ഭീമാകാരമായ ഒരു എടുപ്പും അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു റെയിൽവേ ട്രാക്കും. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജൂതന്മാരെ കന്നുകാലികളെ കൊണ്ടുപോകുന്ന അടച്ചുമൂടിയ ഗുഡ്സ് വാഗണിൽ നേരിട്ട് ഇവിടെ എത്തിക്കും. ക്യാമ്പിനുള്ളിലേക്ക് നീളുന്ന റെയിൽവേ ട്രാക്കുകൾ. പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ വരവേറ്റിരുന്നത് ആയുധധാരികളായ ഗാർഡുകളും കൊടും തണുപ്പും നിർത്താതെ എരിയുന്ന ചിമ്മിനിയിൽ നിന്നുള്ള തീനാളങ്ങളുമായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ തടവുകാരെ ഡോക്ടർമാരുടെ ഒരു സംഘം ജോലി ചെയ്യാൻ പ്രാപ്തരാണോ അല്ലയോ എന്ന് പരിശോധിക്കും. അല്ല എന്ന് കാണുന്നവരെ അപ്പോൾ തന്നെ ചേംബറിലേക്ക് അയക്കും. ക്യാമ്പ് 1 കണ്ട രംഗങ്ങൾ തന്നെ ഇവിടെയും ആവർത്തിക്കും. മൂകസാക്ഷിയായി ഒരു റെയിൽവേ വാഗൺ സ്മാരകമായുണ്ട്. മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ തോൽവി ഉറപ്പായ സാഹചര്യത്തിൽ ഈ പാളയങ്ങൾ നശിപ്പിച്ചിരുന്നു. അതിനാൽ ഭൂരിഭാഗം വരുന്ന ക്യാമ്പിന്റെ കെട്ടിടങ്ങളെല്ലാം തന്നെ തീർത്തും നശിച്ച അവസ്ഥയിലോ അല്ലാത്ത രീതിയിലോ ആണ്. എന്നിരുന്നാലും വരും തലമുറകൾക്ക് ഒരു പാഠം എന്ന നിലയിൽ കുറച്ച് സ്മാരകങ്ങൾ അവിടെ കാണാം. 2007 ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്മാരകങ്ങളെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ പ്രതീകമായി ക്യാമ്പിന്റെ വടക്കേ മൂലയിൽ ഒരു മെമ്മോറിയൽ ശില്പം പണികഴിപ്പിച്ചിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം 60 ലക്ഷം ജൂതന്മാർ ഹിറ്റ്ലറുടെയും നാസി ജർമ്മനിയുടെയും വംശഹത്യാ നയങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഓഷ്വിറ്റ്സ് ക്യാമ്പുകൾ മനുഷ്യ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്.